ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ആത്മസംഘർഷങ്ങളെ ഇത്രമേൽ ഭംഗിയായി അവതരിപ്പിച്ച മറ്റൊരു കലാകാരനുണ്ടോ എന്ന സംശയം പങ്കുവച്ചുകൊണ്ടാണ് ഈ ആദരാഞ്ജലി കുറിപ്പ്. പി ബാലചന്ദ്രൻ അന്തരിച്ചു. നാടകകൃത്തും ചലച്ചിത്ര തിരക്കഥാകൃത്തും നടനും സംവിധായകനും അഭിനേതാവും അധ്യാപകനും ഒക്കെയായ പി ബാലചന്ദ്രൻ. അടിമുടി നാടകക്കാരനായിരുന്നു പി ബാലചന്ദ്രൻ. അത് എല്ലായ്പ്പോഴും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. കാരണം നാടകം ഇന്നിന്റെ കലയാണ്, ഇന്നിൽ ഈ നിമിഷത്തിൽ അനുഭവിപ്പിക്കുന്ന കലയാണ്, ഇന്നിൽ ഈ നിമിഷത്തിൽ തന്നെയാണ് ജീവിതവും. ഹാപ്പിനെസ് പ്രോജക്ടിന്റെ അഭിമുഖത്തിലും അദ്ദേഹം പറഞ്ഞത് ഈ ഹിയർ ആൻഡ് നൌവിനെ കുറിച്ചായിരുന്നു.
ഞാൻ ബേസിക് ആയിട്ട് ഒരു നാടകക്കാരനാണ്. അപ്പൊ നാടകത്തെ കുറിച്ച് എനിക്ക് ആദ്യം ഇത്തരം ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ചുമ്മാ ഞാൻ എല്ലാവരും വന്ന് ചാടുന്ന പോലെ അജ്ഞതയിലൂടെ നാടകത്തിൽ വന്ന് പെട്ടൊരാളാണ്. പക്ഷെ അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വന്നപ്പോ ഈ ആർട്ട് ഫോം എന്ന് പറയുന്നത് ഈ നിമിഷത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. എഡ്വേർഡ് ബോണ്ട് എന്ന് മറ്റു പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു വാചകം തന്നെ ദിസ് ആൻ ആർട്ട് ഓഫ് ഹിയർ ആൻഡ് നൗ. നാടകം എന്ന് പറയുന്നത്, തിയേറ്റർ എന്ന് പറയുന്നത് അത് ഈ നിമിഷത്തിൽ ഇവിടെ ഇപ്പോൾ എന്നാ ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്നതാണ് ആ ആർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ജീവിതം അത് തന്നെയാണ്. നാടകവും ജീവിതവും തമ്മിൽ അഭേദ്യമായ ഒരവസ്ഥ ബന്ധമാണ്, വേർതിരിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ജീവിതം തന്നെയാണ് നാടകം, നാടകം തന്നെയാണ് ജീവിതം.
മലയാള നാടകവേദിയിൽ പി ബാലചന്ദ്രൻ എത്തുന്നത് 70s. മകുടി, ചെണ്ട, കല്യാണ സൗഗന്ധികം, മാറാമറയാട്ടം, ഒരു മധ്യവേനൽ, പ്രണയരാവ് എന്നിവയാണ് പ്രധാന നാടകങ്ങൾ. സ്കൂളിൽ പഠിക്കുമ്പോൾ സാറന്മാരുടെ നാടകത്തിൽ പെൺവേഷം കെട്ടി. അഭിനയമോഹം കൊണ്ടല്ല, സാറന്മാരുടെ കൂടെ കൂടിയാൽ പിന്നെ അടി കിട്ടത്തില്ല, ക്ലാസ് ടെസ്റ്റിന് മാർക്ക് കിട്ടും എന്നൊക്കെയായിരുന്നു വിചാരം എന്ന് ബാലചന്ദ്രൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. BA 1st ഒരു നാടകമെഴുതി. ശാസ്താംകോട്ട ജംഗ്ഷനിലെ അല്പം ലൂസായി കറങ്ങി നടന്നിരുന്ന ഒരാളെ മാതൃകയാക്കി ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചു. അവനാകുമ്പോൾ കുറേയേറെ ചെയ്യാനുണ്ട്. ഭ്രാന്ത്, വട്ട് ഒക്കെ അഭിനയിച്ചാലേ അന്നൊക്കെ അവാർഡ് കിട്ടൂ. ശങ്കരപിള്ള സാറിനെ എപ്പോഴും ആദരിച്ചിരുന്നു. നാടകം സാമൂഹിക മാറ്റത്തിനുള്ള ഉപാധിയായിരിക്കണം എന്ന് പറയുന്നവർ സാറിനെ വിമർശിച്ചു. ഉള്ളടക്കം പോലെ രൂപത്തിലും പരിവർത്തനം വേണം എന്ന് തിരിച്ചറിഞ്ഞ വിപ്ലവകാരിയാണ് ശങ്കരപിള്ള സാർ. ബെട്രോൾ ബ്രഹത്ത് എന്ന വാക്ക് മലയാളത്തിൽ ആദ്യം ഉച്ചരിച്ചത് സാറായിരിക്കണം എന്നും ഒരിക്കൽ പി ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. പെരുവണ്ണാമൂഴിയിൽ വെച്ചാണ് കേരളത്തിൽ സ്ട്രീറ്റ് പ്ലേയുടെ ആദ്യ വർക്ക്ഷോപ്പ് നടക്കുന്നത്. അതുവരെ പുസ്തകം വായിച്ച അറിവേയുള്ളൂ. സ്ട്രീറ്റ് പ്ലേ എന്തായിരിക്കണമെന്ന് ചെണ്ടക്കാരൻ വേലാണ്ടി എന്ന തെരുവ് നാടക അവതരണത്തിലൂടെ ശങ്കരപിള്ള സർ കാണിച്ചു തന്നു. നാടകത്തിൽ അവതരിപ്പിച്ച ആത്മസംഘർഷങ്ങൾ പിന്നീട് സിനിമയിലെത്തിയപ്പോഴും പി ബാലചന്ദ്രന്റെ രചനകളിൽ തെളിഞ്ഞുകണ്ടു. സ്വന്തം മണ്ണിൽ അതിജീവനത്തിന് ശ്രമിക്കുന്ന ചങ്കൂറ്റവും ധൈര്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന യുവാക്കളുടെ കഥ പറഞ്ഞ കമ്മട്ടിപ്പാടത്തിന്റെ രചന നോക്കൂ. അതുവരെ മലയാളി കണ്ട സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ കഥാ പശ്ചാത്തലവും കഥാപാത്ര സൃഷ്ടിയും.
മാമൻ എന്നെ കൂട്ടാൻ വന്നപ്പോ പറഞ്ഞു ഗംഗ വീട്ടിലുണ്ടെന്ന്. വീട്ടില് വരലോ, വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിപ്പോ പതിവില്ലാത്തവൻ. അന്ന് മിണ്ടാണ്ടിരുന്ന് ഞാൻ വെച്ച മീൻകറിയും കൂട്ടി ചോറ് വന്നു. മുഖം പൊക്കി എന്നെ നോക്കിയ പോലും ഇല്ല. അതല്ലെങ്കിലും അങ്ങനെയായിരുന്നു.
എനിക്കറിയാം എന്റെ ജീവിതം എല്ലാം ഞാനാണ് നശിപ്പിച്ചത്. എല്ലാം ഞാനാണ് നശിപ്പിച്ചത്. എന്റെ സഹതാപം, സ്നേഹം, എനിക്ക് സഹതാപ സ്നേഹം വേണ്ട, എനിക്കത് വേണ്ട. ഞാൻ കൃഷ്ണോട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പോയിക്കൊള്ളു കേട്ടോ. ഞാനോട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞാൻ പോയി വരുമ്പോൾ നിന്ന് ഇവിടെ കാണാൻ പാടില്ല. നീ എന്റെ കൂടെ പോയിക്കൊള്ളണം.
പാവപ്പെട്ടവന്റെ ജീവിതം ചവിട്ടിയരയ്ക്കുന്ന മുതലാളി വർഗത്തിന്റെ നിശബ്ദ ക്രൂരതയുടെ രാഷ്ട്രീയമാണ് ആ സിനിമയിൽ പറഞ്ഞത്. ചോരയ്ക്ക് മറുപടി ചോര കൊണ്ടുതന്നെ എന്ന സന്ദേശം സിനിമയിലുണ്ട്. നാടകവും സിനിമയും രണ്ടു വ്യത്യസ്ത വേദികളാണ് എന്ന് അദ്ദേഹം എപ്പോഴും വിശ്വസിച്ചിരുന്നു. സിനിമയ്ക്കു വേണ്ടിയാണെങ്കിൽ ഒരു തീം ആലോചിക്കുമ്പോൾ ഒരു ആഖ്യാന സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കി ഒരു സബ്ജക്ട് ഉണ്ടാക്കാൻ പറ്റാറില്ല. അതൊരു കുഴപ്പമാണെങ്കിൽ ആ കുഴപ്പം കൂടി തനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചില സബ്ജക്റ്റുകളും ചില സംവിധായകരുമായുള്ള ബന്ധത്തെക്കൂടി ആശ്രയിച്ച് എഴുത്ത് സുഗമമായിട്ടുണ്ട്. തിരക്കഥയുടെ ക്രാഫ്റ്റിൽ ആത്മവിശ്വാസമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. പവിത്രമൊക്കെ എഴുതിയത് അങ്ങനെയാണ്. ആദ്യ കൂടിയാലോചനയ്ക്ക് ശേഷം എഴുതാൻ വേണ്ടി രാജീവ് കുമാർ അങ്ങ് വിടുകയായിരുന്നു. അതൊരു കവിത പോലെ അങ്ങ് എഴുതാൻ പറ്റി. പുനരധിവാസവും 4 ദിവസമെടുത്താണ് തിരക്കഥ പൂർത്തിയാക്കിയത്. എന്നാൽ ഉള്ളടക്കമെന്ന സിനിമ നോക്കിയാൽ ആ സിനിമയിലെ മനഃശാസ്ത്ര സംബന്ധിയായ വിഷയമൊക്കെ ജൈവമായി എന്നിൽ നിന്നുണ്ടായതല്ല, അതിന്റെ സബ്ജക്ട് ചെറിയാൻ കൽപ്പകവാടിയുടേതാണ്. ഉള്ളടക്കത്തിന്റെ തിരക്കഥ എഴുതുമ്പോൾ കൂടുതൽ സമയമെടുത്തിരുന്നു. അവിടെ ചെറിയാന്റെയും കമലന്റെയും നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കേണ്ടിയിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. ഒന്ന് നോക്കൂ, മലയാളത്തിലേറെ ശ്രദ്ധേയമായ ജഗതി ശ്രീകുമാർ അഭിനയിച്ച ഹാസ്യ സംഭാഷണം ഈ പി ബാലചന്ദ്രന്റെ വിരൽത്തുമ്പിൽ നിന്ന് ഉതിർന്നു വന്നതാണ്.
ഞാൻ പുറകെ ഓടി ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒറ്റിരിപ്പിടി വിഴുങ്ങി. അയ്യോ, കുതിര കുതിര തിന്നുന്നു.
എന്താ തന്റെ പേര്?
ബർണിംഗ് ഡിസയർ.
കുതിരയുടെ പേര്?
അളിയൻ കുതിരപ്പന്തി നടക്കുന്നുണ്ടായിരുന്നു ജോലി. ഒരു കുതിരയുടെ കയ്യിൽ നിന്ന് തലക്കിട്ട് ചവിട്ട് കിട്ടി അന്ന് തുടങ്ങിയതാ.
എന്തിനാ കുതിര വിഴുങ്ങിയത്?
അതെ വീടലയ്യ, കാര്യം പറയട്ടെ. അതെ,
എഴുതിയ തിരക്കഥകളിൽ ചിലത് സിനിമയായപ്പോൾ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്കിൾ ബെൻ പോലീസ് എന്നീ തിരക്കഥ രചനകളെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എഴുതാനേ തയ്യാറല്ല എന്ന് കരുതിയിരുന്ന കാലത്താണ് അങ്കിൾ ബെൻ എന്ന സിനിമയിലെത്തുന്നത്. അന്നത്തെ ഒരു സാഹചര്യത്തിൽ അഭിമാനം നിലനിർത്താൻ ഒരു സിനിമ വേണമായിരുന്നു. തിരക്കഥാരചനയെന്നും സിനിമയെന്നും പറഞ്ഞ് നടന്നപ്പോൾ വീട്ടുകാരെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്താൻ അത്തരത്തിലൊരു സിനിമ. പോലീസ് ഒരു വിദേശ സിനിമയുടെ പകർപ്പാണ്. ആ സിനിമയുടെ ഒറിജിനൽ നേരത്തെ കണ്ടിട്ടുള്ളതേയല്ല. അത്ര വലിയ ഹോളിവുഡ് സിനിമാ കമ്പം ഉള്ളയാളുമല്ല. തച്ചോളി വർഗീസ് ചേകവർ സത്യത്തിൽ ആദ്യം എഴുതിയത് അടിമുടി പൊളിച്ചുണ്ടാക്കിയ തിരക്കഥയാണ്. അതിന് അതിന്റേതായ തകർച്ചകൾ വന്നു. എന്നാൽ സ്വന്തമായി സംവിധാനത്തിലേക്ക് കടന്നപ്പോൾ ഇവൻ മേഘരൂപൻ എന്ന സിനിമ ചെയ്തപ്പോൾ തന്റെ ഉള്ളിലുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചു.
ആരായി നിൽക്കുന്നേ?
അത് അയാൾക്ക് തന്നെ അറിയില്ല. എന്നോട് ചോദിച്ചാ പോത്താന്ന് പറയും. കാര്യബോധമില്ലാത്ത പോത്ത്.
ഇത്രയും കാലം നീ എവിടെയായിരുന്നു?
വലിയ സാഹിത്യകാരനല്ലേ, ഇവിടെ ഇരുന്ന ഇവൻ എഴുത്തു വരില്ല. നാട് തണ്ടി നടന്നാലേ കവിത വരൂ.
നീ എങ്ങനെ കഴിഞ്ഞുകൂടുന്നു? അന്നത്തേടം കഴിയണ്ടേ?
തൃശൂർ ഒരു പ്രസ്സുകാർക്ക് പുസ്തകം എഴുതി കൊടുക്കുന്നുണ്ട്, പാഠപുസ്തകമാക്കാൻ.
എന്ത് കിട്ടും?
മാസം ഒരു 2-3 രൂപ കിട്ടും.
എന്നിട്ടും നാട്ടിലൊന്നു വരാൻ കാശില്ല.
വാസ്തവത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ആത്മസംഘർഷങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിനെ സ്വാധീനിക്കുകയും ചെയ്ത ബാലേട്ടൻ ഒരു നിശബ്ദ സഞ്ചാരിയായിരുന്നു. ബാലചന്ദ്രൻ സാറെന്നല്ല, ബാലേട്ടൻ എന്ന വിളി തന്നെ ഒരു പച്ച മനുഷ്യന്റെ എല്ലാ ലാളിത്യവും പ്രകടിപ്പിച്ചിരുന്നു.
സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ കുട്ടികളും അധ്യാപകരിൽ പലരും എന്നെ വിളിക്കുന്നത് ബാലേന്ദ്രൻ സാറെന്നല്ല, ബാലേന്ദ്രൻ മാഷെന്നല്ല, എന്നെ ബാലേട്ടെന്നാണ് വിളിക്കുന്നത്. എല്ലാവരും പരസ്പരം പറയും, ഇന്ന സാറ്, ഇന്ന സാർ, ഇന്ന സാർ, ഇന്ന ഇന്ന ആള് പഠിപ്പിക്കുന്നു, ഇന്ന ഇന്ന സാർ, ഇന്ന ഇന്ന മാഷ് പഠിപ്പിക്കുന്നു, മറ്റേതോ അത് ബാലേട്ടൻ. ഇത് ഞാൻ അവരോട് അങ്ങനെ പറയണോ എന്നെ ബാലേട്ടെന്ന് വിളിക്കുക, അങ്ങനെ പറഞ്ഞിട്ടൊന്നുമല്ല. സ്വാഭാവികമായിട്ട് എന്നെ പരിചയപ്പെടുന്ന ഒറ്റും പിന്നെ അതങ്ങ് ഇതായി പോയി. ഞാനിപ്പോ ഏത് ലൊക്കേഷനിൽ ചെന്നാലും ഒരു പുതിയ തലമുറയിലെ ഒരാൾ വന്ന് എന്നെ വിളിക്കുന്ന ബാലേട്ടാണ്.
കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ പത്മനാഭ പിള്ളയുടെയും സരസ്വതിഭായിയുടെയും മകനായാണ് ജനനം. ചലച്ചിത്ര കഥ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ശ്രദ്ധേയൻ. ഇവൻ മേഘരൂപൻ എന്ന സിനിമയിലൂടെ ചലച്ചിത്ര സംവിധായകൻ. കേരള സർവകലാശാലയിൽ നിന്ന് മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും അധ്യാപന രംഗത്തെ BEd ബിരുദവും ഒപ്പം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് സംവിധാനം ഐച്ഛികമായി നാടക തിയേറ്റർ കലയിൽ ബിരുദവും എടുത്തു. 1989 മികച്ച നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. പുനരധിവാസം എന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് 1999 കേരള ചലച്ചിത്ര അക്കാദമി പുരസ്കാരം നേടി. മികച്ച നാടകരചനയ്ക്കുള്ള 2009 കേരള സംഗീത നാടക അക്കാദമി അവാർഡും ബാലചന്ദ്രനെ തേടിയെത്തിയിരുന്നു. ആദരാഞ്ജലികൾ പി ബാലചന്ദ്രന്.